to read a verse in Jeremiah chapter 29.
ജെറമ്യാ പ്രവചനം 29-ാം അധ്യായത്തിൽ നിന്ന് ഒരു വാക്യം ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നു.
And verse 11.
11-ാമത്തെ വാക്യം.
Jeremiah 29 and verse 11.
ജെറമ്യാ പ്രവചനം 29-ാം അധ്യായം 11-ാമത്തെ വാക്യം.
For I know the plans that I have for you, declares the Lord, plans for welfare and not for calamity, to give you a future and a hope.
നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി നിങ്ങൾക്ക് വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവയെന്ന് ഞാൻ അറിയുന്നു. അവ തിന്മയ്ക്കല്ല നന്മയ്ക്കത്രേ ഉള്ളതെന്ന് നിരൂപണങ്ങൾ എന്ന യഹോവയുടെ അരുളപ്പാട്.
See, we will not hesitate to submit to somebody who we know is going to do us good.
നാം നമുക്ക് നന്മ ചെയ്യുമെന്ന് നമുക്കറിയാവുന്നതായ ഒരാൾക്ക് കീഴടങ്ങുവാനും അനുസരിക്കുവാനും നാം ഒരിക്കലും മടി കാണിക്കാറില്ല.
If a murderer takes a knife in his hand, you will resist him.
ഒരു കൊലപാതകി അവന്റെ കരത്തിൽ ഒരു കത്തി എടുത്തുകൊണ്ട് നിങ്ങളുടെ അടുത്ത് വരികയാണെങ്കിൽ നിങ്ങൾ എതിർത്ത് നിൽക്കും.
But when a surgeon takes a knife in his hand, you lie down on the table quietly and submit to him.
എന്നാൽ ഒരു ഡോക്ടർ നിങ്ങളെ ഓപ്പറേഷൻ ചെയ്യുവാനായി ഒരു കത്തിയും എടുത്തുകൊണ്ട് വരുമ്പോൾ നിങ്ങൾ ആ ഡോക്ടർക്ക് കീഴടങ്ങിക്കൊണ്ട് ഓപ്പറേഷൻ ടേബിളിൽ നിങ്ങൾ കിടക്കുകയാണ് ചെയ്യുക. എന്തുകൊണ്ടാണത്?
Both of them are going to cut you.
രണ്ടുപേരും നിങ്ങളെ മുറിക്കുവാൻ പോവുകയാണ്.
The Lord is different.
എന്നാൽ അത് തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്.
Both are causing you pain.
രണ്ടുപേരും നിങ്ങൾക്ക് വേദനയാണ് സമ്മാനിക്കുന്നത്.
Why do you resist one and submit to the other?
എന്തുകൊണ്ടാണ് ഒരാളെ നിങ്ങൾ എതിർത്ത് നിൽക്കുകയും മറ്റൊരു കാര്യത്തിൽ നിങ്ങൾ കീഴടങ്ങുകയും ചെയ്യുന്നത്?
Because you know that even though the doctor has got a knife in his hand, it's going to do you good.
നിങ്ങൾക്കറിയാം ആ ഡോക്ടറുടെ കയ്യിലിരിക്കുന്ന ഒരു കത്തിയാണെങ്കിലും അവൻ ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ നന്മയ്ക്കാണെന്ന്.
It is that confidence that you know somebody is going to do you good that makes you submit joyfully.
അവൻ നിങ്ങൾക്ക് നല്ലത് ചെയ്യുവാൻ പോകുന്നു എന്നുള്ളതിന്റെ ആ ഉറപ്പാണ് അവൻ ആഗ്രഹിക്കുന്ന അവൻ ചെയ്യാൻ പോകുന്ന കാര്യത്തിന് നിങ്ങൾ പൂർണ്ണമായും കീഴടങ്ങി കൊടുക്കുന്നത്.
ഓപ്പറേഷൻ
തിയേറ്ററിൽ നിങ്ങൾക്ക് മയങ്ങുവാനുള്ളതായ മരുന്ന് കുത്തിവെച്ച് കിടത്തുമ്പോൾ ആ ഡോക്ടർ എന്താണ് ചെയ്യുവാൻ പോകുന്നതെന്ന് പോലും നിങ്ങൾക്ക് യാതൊരു അറിവുമില്ല.
You submit without any hesitation. You even sign a document saying you can do whatever you like.
ഇന്നാലും നിങ്ങൾക്ക് അവൻ കീഴടങ്ങാൻ ഒരു മടിയുമില്ല. മാത്രമല്ല അവൻ എന്ത് ചെയ്യുവാനും അനുവാദം കൊടുക്കുന്നതായ ഒരു പ്രതിജ്ഞാപത്രം കൂടെ നിങ്ങൾ ഒപ്പുവെച്ച് കൊടുക്കുന്നുണ്ട്.
The way a patient submits on the operating table is an amazing picture of submission.
ഒരു രോഗി ഓപ്പറേഷൻ തിയേറ്ററിലെ മേശയിൽ ആ ഡോക്ടർ കീഴടങ്ങി കൊടുക്കുന്നത് വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണ്.
He says, I'm willing to pay any amount of money to pay your bill.
അവന് അതിൽ എഴുതി കൊടുക്കും നീ ചോദിക്കുന്ന എത്രമാത്രം പണവും ഇതിന് പരിഹാരമായിട്ട് ഞാൻ തരുവാൻ തയ്യാറാണ്. ചില ഓപ്പറേഷനുകൾ 50,000 രൂപയും 100,000 രൂപയും വരെയും ചിലവാകുന്നതാണ്.
നിങ്ങൾ
പൂർണ്ണമായും അവനെ കീഴടങ്ങി കൊടുക്കുന്നു. നിങ്ങളെ മയക്കത്തിലാക്കുവാനും എന്ത് ചെയ്യുവാനുമുള്ളതായ സ്വാതന്ത്ര്യവും നിങ്ങൾ കൊടുക്കുന്നു. എന്തുകൊണ്ടാണ് നാം അങ്ങനെ ചെയ്യുന്നത്?
Believers submit like that to God.
എന്തുകൊണ്ട് വിശ്വാസികൾ ദൈവത്തിന് അങ്ങനെ സമർപ്പിക്കുന്നില്ല?
Why we have to think and hesitate and decide whether we should obey God or not?
നമ്മൾ ചിന്തിക്കുകയും ചിന്തിക്കുകയും പിന്നെ മടിച്ചു മടിച്ച് ദൈവത്തെ അനുസരിക്കണമോ അനുസരിക്കണ്ടായോ എന്ന് നമ്മൾ തീരുമാനിക്കുന്നത് എന്തുകൊണ്ടാണ്?
The real fact is that most believers have more confidence in a doctor than they have in God.
അതിൽ യഥാർത്ഥമായ വസ്തുത എന്ന് പറയുന്നത് ഒട്ടുമിക്ക വിശ്വാസികൾക്കും ആ ഡോക്ടറിലുള്ള അത്ര ഉറപ്പ് പോലും ദൈവത്തിന്റെ കാര്യത്തിലില്ല.
ബിക്കോസ് ദേ ആർ ഷുവർ ദ ഡോക്ടർ ഈസ് ഗോയിംഗ് ടു ഡു ദം ഗുഡ്.
അവർക്ക് നിശ്ചയമായും ഉറപ്പുണ്ട് ആ ഡോക്ടർ അവർക്ക് നല്ലത് ചെയ്യാൻ പോകുന്നുവെന്ന്.
ദേ ആർ നോട്ട് സോ ഷുവർ അബൌട്ട് ഗോഡ്.
എന്നാൽ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ആ ഉറപ്പ് അവരുടെ ജീവിതത്തിലില്ല.
ബട്ട് ഹിയർ ഗോഡ് സേസ് ഐ നോ ദ പ്ലാൻസ് ഐ ഹാവ് ഫോർ യു ദേ ആർ ഫോർ യുവർ ഗുഡ്.
ഇവിടെ ദൈവം പറയുന്നു ഞാൻ നിങ്ങൾക്ക് വേണ്ടി നിരൂപിക്കുന്ന നിരൂപണങ്ങൾ എനിക്കറിയാം അത് നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി മാത്രമുള്ളതാണ്.
Give you a future and a hope.
നിങ്ങൾക്ക് ഒരു ഭാവിയും ഒരു പ്രത്യാശയും ഞാൻ തരുന്നു.
The way he takes us there may be painful but it's always with a good in view.
അവൻ നമ്മെ കൊണ്ടുപോകുന്നത് ഒരു വേദനയുടെ വഴിയിലായിരിക്കും എന്നാൽ അതിന്റെ ഭാവി ഏറ്റവും നല്ലതാണ്.
Think of an operation. What a lot of pain there is there. What a lot of months sometimes you have to stay away from work without pay perhaps.
ഒരു ആ പ്രശ്നത്തെപ്പറ്റി ചിന്തിച്ചു നോക്കാം. എത്രയോ വേദന ഏറിയതാണ്. ചില സമയങ്ങളിൽ അനേക മാസങ്ങൾ പോലും നിങ്ങൾ ജോലിയിൽ നിന്ന് ശമ്പളമില്ലാതെ മാറി നിൽക്കേണ്ടതായ ആവശ്യം അതിലുണ്ടാവും.
Distance of it because you know it's for your good.
എന്നാലും നിങ്ങൾ അതിന് പൂർണ്ണമായും കീഴടങ്ങുന്നു. കാരണം നിങ്ങൾക്കറിയാം അത് നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ്.
Willing to submit the pain, we are willing to stay without pay for so many months because you know ultimately it's for our good.
നാം ആ വേദനയ്ക്ക് കീഴടങ്ങുന്നു. ശമ്പളമില്ലാതെ അനേക മാസങ്ങൾക്ക് നാം കീഴടങ്ങുന്നു. അതിന്റെ കാരണം അത് അന്തിമമായി വരുന്നത് നമ്മുടെ നന്മയാണെന്ന് നമുക്കറിയാം.
Small children are not like that.
എന്നാൽ ചെറിയ കുഞ്ഞുങ്ങൾ അങ്ങനെയല്ല.
They don't even want to submit to one injection. That itself is too painful for them.
അവരൊരു കുത്തി വെക്കുന്നതിന് പോലും കീഴടങ്ങാൻ തയ്യാറല്ല. അതുപോലും അവർക്ക് വലിയ വേദനയാണ്.
Even one bitter medicine they don't want to take.
ഒരു കൈപ്പറിയ മരുന്ന് കഴിക്കാൻ പോലും അവർ തയ്യാറല്ല.
Why is that?
എന്തുകൊണ്ടാണത്?
Because they don't understand.
കാരണം അവർക്ക് അത് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നില്ല.
That shows that when a person does not submit to God totally, he is like a baby. He doesn't understand.
അവൻ ഒരു മനുഷ്യൻ ദൈവത്തിന് പൂർണ്ണമായി സമർപ്പിക്കുമ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് അവനൊരു ചെറിയ ശിശുവിനെ പോലെയാണ്
എന്നാണ്.
ഒട്ടുമിക്ക ക്രിസ്ത്യാനികളും ഈ കുഞ്ഞുങ്ങളെ പോലെയാണ്.
Even though they say they've been Christians or believers for 10 years, 15 years.
അവരെ അനേക വർഷങ്ങളായിട്ട് വിശ്വാസികളാണെന്ന് പറയുന്നുവെങ്കിലും അവർ ഈ ശിശുക്കളെ പോലെ തന്നെയാണ്.
Can a person be 15 years old and be like a baby?
ഒരു 15 വയസ്സുള്ളതായ ഒരു മനുഷ്യനെ ഒരു ശിശുവിനെ പോലെ ആയിരിക്കാൻ കഴിയുമോ?
What do you think?
നിങ്ങളെന്ത് ചിന്തിക്കുന്നു?
If he is mentally retarded, I've seen some 15-year-olds. They're just like babies. They can't even speak properly.
അതൊരു മന്ദബുദ്ധിയായ വ്യക്തിയാണെങ്കിൽ അങ്ങനെ സംഭവിക്കാം. 15 വയസ്സായിട്ടും ശിശുവിനെ പോലെയുള്ളതായ അവസ്ഥ.
A lot of Christians are like that.
ഒട്ടുമിക്ക ക്രിസ്ത്യാനികളും അങ്ങനെ തന്നെയാണ്.
They say they are believers so many years.
അവർ പറയുന്നു ഞങ്ങൾ അനേക വർഷങ്ങളായി വിശ്വാസികളാണ്.
Attitude to God is like a baby.
എന്നാൽ ദൈവത്തോടുള്ളതായ അവരുടെ ആറ്റിറ്റ്യൂഡ് ഒരു ശിശുവിന്റേതുപോലെ തന്നെയുള്ളതായ
ആറ്റിറ്റ്യൂഡാണ്.
എനിക്കൊരു കുത്തിവയ്പോ അല്പം വേദന സംഭവിക്കാവുന്നതായ ഒരു കാര്യമോ എന്റെ ജീവിതത്തിൽ എനിക്ക് ആവശ്യമില്ല. ഒരു കൈപ്പുള്ള മരുന്നോ ഒന്നും എനിക്ക് വേണ്ട. എനിക്കെപ്പോഴും ആവശ്യമായിട്ടുള്ളത് മധുരമുള്ളതായ മിഠായികളും ചോക്ലേറ്റും മറ്റുമാണ്.
And so there are so many creatures in Christendom offering chocolates and ice cream all the time, but it's not for your health.
Christian ഓണത്തിലെ അങ്ങനെ ചോക്ലേറ്റും മധുരമുള്ള മിഠായികളും തരുന്ന അനേക പ്രസംഗങ്ങളുണ്ട്. എന്നാൽ അത് നിങ്ങളുടെ ആരോഗ്യത്തെ ഒരിക്കലും സഹായിക്കത്തില്ല.
Only a few fathers and mothers give chocolate and ice cream for breakfast, lunch and dinner for your children.
നിങ്ങളുടെ എത്ര മാതാപിതാക്കന്മാരെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും ചോക്ലേറ്റ് കൊടുക്കും,
ഐസ്ക്രീമും
കൊടുക്കും. കുട്ടികൾക്ക് ആ കാര്യത്തിൽ വളരെ
സന്തോഷമാണുള്ളത്.
നിങ്ങൾക്ക് വ്യക്തമായിട്ടും അറിയാം അവരുടെ ആരോഗ്യത്തിനും അവരുടെ പല്ലിനും അത് നല്ലതല്ല
എന്നാണ്.
അവർക്ക് പച്ചക്കറികളും സ്വാദിഷ്ടമായ മറ്റു കാര്യങ്ങളും അവരുടെ ആരോഗ്യത്തിന് സഹായിക്കുന്ന ആവശ്യമാണ്.
അവർക്ക്
സ്കൂളിൽ പോകുന്ന അതിന്റെ അച്ചടക്കം അവരുടെ ജീവിതത്തിൽ
ആവശ്യമാണ്. Get into the bus and go to school.
അധികാരത്തെ എഴുന്നേറ്റ ഒരുങ്ങി ബസ്സിൽ കയറി സ്കൂളിൽ പോകേണ്ടതായ ആവശ്യമുണ്ട്. അതൊന്നും അത്ര സുഖകരമായ കാര്യമല്ല. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ അത് ആവശ്യം, നമ്മുടെ നന്മയ്ക്ക് അത് ആവശ്യമായ കാര്യമാണ്.
Accept all that.
എന്നാൽ ഇതിനെയൊക്കെ ഒഴിച്ച്
we accept it.
ആ നാം അതെല്ലാം സ്വീകരിക്കുന്നു.
But when God takes us through a difficult path, we say why?
എന്നാൽ ദൈവം നമ്മെ അല്പം വിഷമമേറിയ വഴിയിലൂടെ നടത്തുമ്പോൾ നാം തിരിഞ്ഞു ചോദിക്കും എന്തുകൊണ്ടാണിത്?
We wonder whether he hates us.
ആ ദൈവം നമ്മെ വെറുക്കുന്നു എന്ന് നാം സംശയിക്കുന്നു.
One of the things that Jesus tried his best to convince his disciples about was that God was a loving father.
യേശു കർത്താവ് തന്റെ ശിഷ്യന്മാർക്ക് മനസ്സിലാക്കി കൊടുക്കുവാനായിട്ട് വളരെ ശ്രമിച്ചതായ ഒരു കാര്യം ഈ ദൈവം നമ്മെ സ്നേഹിക്കുന്നതായ ഒരു ദൈവമാണെന്നുള്ളതാണ്.
Everything he designs for you is for your good.
ആ ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന എല്ലാ കാര്യവും നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ്.
Absolutely nothing that he permits in your life is because of your evil.
നിങ്ങളുടെ ദോഷത്തിനായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കാര്യവും ഈ ദൈവം അനുവദിക്കുന്നില്ല.
If you can be convinced about that one thing,
ആ ഒരു കാര്യത്തെ പറ്റി നിങ്ങൾക്ക് പൂർണ്ണമായ ബോധ്യമുണ്ടെങ്കിൽ,
I believe it can change your Christian life.
നിങ്ങളുടെ ക്രിസ്ത്യ ജീവിതം തീർച്ചയായും അത് മാറ്റിമറിക്കുക തന്നെ
ചെയ്യും. The meaning of faith.
അതാണ് വിശ്വാസത്തിന്റെ അർത്ഥം എന്ന് പറയുന്നത്.
Bible says in Hebrews 11:6.
എബ്രായലേഖനം 11-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു,
Without faith it is impossible to please God.
വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ സാധ്യമല്ല.
What does that mean?
അതിന്റെ അർത്ഥം എന്താണ്?
That means if you can't believe that God loves you and desires the best for you, if you can't trust Him even for that, you can never please Him whatever else you may do.
Devan nengale snehikkunna oru devamaanennum ningalkku cheyyunnathaaya kaaryam nanmaykkaanennum kathiya devathe aashrayikkuvaan ningalkku kaiyunnilla engil ningalkku aa devathe orikkalum prasaadippikkuvaanayittu kaiyunnilla.
There's a lot of deception in the world today concerning faith.
വിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് അനേകമായ വഞ്ചനകൾ ഈ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നു.
Most believers today do not understand faith.
അനേക വിശ്വാസികൾ ഒരുപക്ഷെ വിശ്വാസികൾക്കും വിശ്വാസം എന്താണെന്ന് അറിയത്തില്ല.
Because they don't read the Bible.
കാരണം അവർ ദൈവത്തിന്റെ വചനം വായിക്കുന്നില്ല.
They are lazy.
അവർ മടിയന്മാരാണ്.
They are babies.
അവരെ കുഞ്ഞുങ്ങളെ പോലെയാണ്.
You know, like little babies. You got to mash up everything and put it in their mouth because they don't have.
ചെറിയ കുഞ്ഞുങ്ങളെ നിങ്ങൾക്കറിയാം, അത് അവർക്ക് പല്ലില്ലാത്തതിനാല് ആഹാരസാധനങ്ങളൊക്കെ മുടച്ച് ഒരു കുഴമ്പ് രൂപത്തിലാക്കി അവർക്ക് കൊടുക്കേണ്ടത് ആവശ്യമാണ്.
When we grow up, nobody has to mash it out for us because we put it in our mouth and we chew it ourselves.
എന്നാൽ നാം വളർന്നു വരുമ്പോൾ ആരും നമുക്ക് അങ്ങനെ ആഹാരസാധനങ്ങൾ ഉടച്ചു തരേണ്ട കാര്യമില്ല. നമ്മൾ വായിലിട്ട് അത് ചവച്ച് ഭക്ഷിക്കുകയാണ് ചെയ്യുന്നത്.
Spiritually speaking, a lot of believers are like babies.
ആത്മീയമായി നാം പറയുമ്പോൾ അനേക വിശ്വാസികളും ഈ കുഞ്ഞുങ്ങളെ പോലെയാണ്.
They see something in God's word, it's like meat.
അവര് ദൈവവചനത്തില് മാംസം പോലെ കാണുന്നതായ കാര്യങ്ങളുണ്ട്.
They won't chew it.
അവരത് ചവയ്ക്കുകയില്ല, കഴിക്കുകയില്ല.
Some preacher will grind it into like baby food and put it in their mouth.
ചില പ്രാസംഗികര് അത് അരച്ച് അവരുടെ വായിൽ ഒഴിച്ചു കൊടുക്കണം.
And if you live like that, some preacher will come and deceive you one day also.
നിങ്ങൾ അങ്ങനെ ജീവിക്കുകയാണെങ്കിൽ ഒരു ദിവസം ഏതെങ്കിലും ഒരു പ്രസംഗി വന്ന് നിങ്ങളെ വഞ്ചിക്കുവാനും കബളിപ്പിക്കുവാനും ഇടയുണ്ട്. എങ്ങനെയാണ് ചെറിയ കുട്ടികളെ വഞ്ചിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? അത് വളരെ എളുപ്പമുള്ളതായ
വഴിയാണ്.
നാം വളർന്നു വരുമ്പോൾ നാം കുറച്ചുകൂടെ
ബുദ്ധിയുള്ളവരായിട്ട്,
എന്നാൽ നാം ആത്മീയമായി വളർന്നു വരുമ്പോൾ നാം അതുപോലെ ബുദ്ധിയുള്ളവരായിരിക്കണം. ഇങ്ങനെയുള്ള പ്രാസംഗികരെ നമ്മെ കബളിപ്പിക്കുവാനായിട്ട് പാടില്ല.
Faith, for example.
ഉദാഹരണമായിട്ട് വിശ്വാസം എടുക്കുക.
There's a lot of difference between what the New Testament speaks about faith and what a lot of people speak today about faith.
പുതിയ നിയമം പറയുന്നതായ വിശ്വാസവും ഇന്ന് ക്രിസ്ത്യകോളത്തിൽ അനേകർ പ്രസംഗിക്കുന്നതായ വിശ്വാസവും തമ്മിൽ വലിയ അന്തരമുണ്ട്.
Most people today are speaking about faith only in terms of getting healing and money and something else from God.
ഇന്ന് വിശ്വാസത്തെ പറ്റി അനേകർ പ്രസംഗിക്കുന്നത് ദൈവത്തിൽ നിന്ന് പണവും സമ്പത്തും മറ്റുള്ളതും ലഭിക്കുന്നതായ ഒരു കാര്യമായിട്ട് മാത്രമാണ്.
So for them, God is like a big slot machine where you put a coin and get Coca-Cola or Pepsi or 7-Up or whatever you want.
അവരെ സംബന്ധിച്ചിടത്തോളം ദൈവം എന്ന് പറയുന്നത് എല്ലാം നമ്മൾ ചോദിച്ചു വാങ്ങുന്നതായ ഒരു മെഷീൻ പോലെയാണ്. നമുക്ക് ആവശ്യമായ കൊക്കക്കോളയോ പെപ്സിയോ ഒക്കെ വാങ്ങി തരുന്നതായ മെഷീൻ.
Press this button and get that. Press the other button and get this.
നിങ്ങളൊരു ബട്ടൺ അമർത്തുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനം കിട്ടുന്നു, വേറൊരു ബട്ടൺ അമർത്തുമ്പോൾ ആവശ്യമുള്ള മറ്റൊരു സാധനം കിട്ടുന്നു.
They think God is like that.
അവർ ചിന്തിക്കുന്നത് ദൈവം അങ്ങനെ ഒരു മെഷീൻ ആണെന്ന്.
Claim this and you claim that and it's all something for yourself.
നിങ്ങൾ ഒരു കാര്യം ചോദിക്കുന്ന ദൈവം തരുന്നു, വേറൊരു കാര്യം ചോദിക്കുന്ന അതും ദൈവം തരുന്നു. ഇതെല്ലാം നിങ്ങളുടെ സ്വയത്തിന് വേണ്ടിയുള്ളതാണ്. ഇതെല്ലാം കുഞ്ഞുങ്ങളെ പോലെയാണ്. അവർ 15 വയസ്സായാലും കുഞ്ഞുങ്ങളെ പോലെ തന്നെയാണ്. അവർക്ക് വിശ്വാസം എന്താണെന്ന്
മനസ്സിലായിട്ടില്ല.
ദൈവത്തിന് നിങ്ങളോടുള്ള സ്നേഹത്തിലുള്ളതായ ഉറപ്പാണ് വിശ്വാസം എന്ന് പറയുന്നത്. ദൈവത്തിന്റെ നിങ്ങളോടുള്ള സ്നേഹത്തിൽ നിങ്ങൾക്ക് ഉറപ്പുള്ളപ്പോൾ
you will submit totally to him exactly like you submit on the operating table even under anesthesia to a doctor.
ഒരു ഓപ്പറേഷൻ തിയേറ്ററിലെ ഡോക്ടറുടെ മുന്നിൽ മയക്കുമരുന്ന് തരുവാൻ വേണ്ടി നിങ്ങളെ കീഴടങ്ങി കൊടുക്കുന്ന അതേ വിധത്തിൽ തന്നെ നിങ്ങൾ ദൈവത്തിനും കീഴടങ്ങി കൊടുക്കും.
You won't ask any question.
നിങ്ങൾ ഒരു ചോദ്യവും ചോദിക്കത്തില്ല.
Have you ever been admitted in a hospital?
നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രാവശ്യം ആശുപത്രിയിൽ കിടക്കേണ്ടതായി വന്നിട്ടുണ്ടോ? ചില നേഴ്സുമാര് കടന്നു വന്നിട്ട് ചില ഗുളികകൾ നിങ്ങൾക്ക് തരും.
നിങ്ങൾ
ചോദ്യമൊന്നും ചോദിക്കാറില്ല, നിങ്ങൾ അത് മേടിച്ച് കഴിക്കുകയാണ്
ചെയ്യുക.
ആ കുറച്ച് സമയം കഴിയുമ്പോൾ അവരൊരു ഇഞ്ചക്ഷൻ അവര് കുത്തിവെക്കുന്ന മരുന്നുമായിട്ട് വരുന്നു.
നിങ്ങൾ
ഒരു ചോദ്യം ചോദിക്കാറില്ല, അത് നിങ്ങൾ വാങ്ങുന്നു. അതിനുശേഷം നിങ്ങളെ ഒരു മേശയിൽ കിടത്തി അവർ ചില സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ചോദ്യവും നിങ്ങൾ ഒരിക്കലും ചോദിക്കാറില്ല. എന്തുകൊണ്ടാണ്? കാരണം ആ ഡോക്ടറിലും ആ ആശുപത്രിയിലും നിങ്ങൾക്ക് ദൃഢമായ നിശ്ചയമുണ്ട്.
That's called faith.
അതാണ് വിശ്വാസം എന്ന് പറയുന്നത്.
Why you will not submit like that to some other hospital or doctor? Because you don't have confidence. That is not a good hospital.
വേറെ ചില ഡോക്ടർക്കോ വേറെ ചില ആശുപത്രികളിലോ നിങ്ങൾ അങ്ങനെ നിങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാറില്ല. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ആ ആശുപത്രിയിലും ഡോക്ടറിലും പൂർണ്ണമായ ഉറപ്പില്ല?
Faith is tested by this one thing.
വിശ്വാസം പരീക്ഷിച്ചു നോക്കുന്നത് ഈ ഒരു കാര്യത്തിലാണ്.
Can you submit yourself completely to this?
നിങ്ങൾക്ക് പൂർണ്ണമായും നിങ്ങളെ ഈ കാര്യത്തിന് കീഴടക്കാനായിട്ട് കഴിയുന്നുണ്ടോ?
So our faith in God is also tested in the same way.
നമുക്ക് ദൈവത്തിലുള്ളതായ വിശ്വാസവും പരീക്ഷിക്കുന്ന ഇതേ വിധത്തിൽ തന്നെയാണ്.
Faith to get chocolates and money and healing from God, that's not faith.
ചോക്ലേറ്റും മറ്റു പണവും മറ്റും ദൈവത്തിൽ നിന്ന് കിട്ടുന്നത് വഴിയല്ല നമ്മുടെ വിശ്വാസത്തെ പരീക്ഷിക്കുന്നത്.
That's all right when you're baby.
നമ്മളെ കുഞ്ഞുങ്ങളെ പോലെ ആയിരിക്കുമ്പോൾ അത് ശരിയായ കാര്യമാണ്.
You know, when a father, who's a businessman, comes from a trip, say traveled a long way and came back after
ഒരു ബിസിനസ്സുകാരനായ പിതാവ് രണ്ടു മൂന്ന് മാസത്തെ യാത്രയ്ക്ക് ശേഷം തിരിച്ച് ഭവനത്തിലേക്ക് വരുന്നു എന്ന് കരുതുക.
There'll be a difference in the way the 5-year-old boy approaches the father and the 20-year-old boy approaches the father.
ആ പിതാവിനെ എതിരേൽക്കുന്നതായ 5 വയസ്സുള്ളതായ കുഞ്ഞും 20 വയസ്സുള്ളതായ മകനും തമ്മിൽ വലിയ അന്തരമുണ്ട്.
The 5-year-old boy will come and open the suitcase and say, "Daddy, do you bring something for me, some toys, some chocolate, something, some car or something like that."
അഞ്ചു വയസ്സായ കുഞ്ഞു വന്ന പിതാവിന്റെ സൂട്ട്കേസ് ഒക്കെയും തുറന്നിട്ട് പിതാവിനോട് ചോദിക്കും, നീ എനിക്ക് നല്ല കളിപ്പാട്ടമോ കാറോ ചോക്ലേറ്റോ എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന്.
But the 20-year-old, he doesn't open the suitcase to find out if there's some toy car or something for him.
വയസ്സായ കുട്ടി വന്നിട്ട് അവന്റെ സൂട്ട്കേസ് തുറന്ന് നോക്കത്തില്ല എന്തെങ്കിലും കളിപ്പാട്ടമുണ്ടോ എന്തെങ്കിലും കളി ടോയ് ഉണ്ടോ എന്നും.
He says, "Dad, how did your business go? I want to know. Did we make some good contacts, some good clients, some profit?"
അവൻ ചോദിക്കും, പിതാവേ, നിന്റെ ബിസിനസ് യാത്രയൊക്കെയും എങ്ങനെയായിരുന്നു? നീ വല്ല പുതിയ ബന്ധങ്ങൾ സ്ഥാപിച്ചോ? അല്ല, ബിസിനസ് നന്നായി പോകാനുള്ള എന്തെങ്കിലും ചെയ്തോ?
ഇവിടെ
നോക്ക, ഒരു കുഞ്ഞും പ്രായപൂർത്തിയായ ഒരു മകനും തമ്മിലുള്ളതായ വ്യത്യാസം.
Now God is also, when we come to God also, we can come like babies or like grown-ups.
നാം ദൈവത്തിലേക്ക് വരുമ്പോഴും ഇങ്ങനെ ചെറിയ കുഞ്ഞുങ്ങളെ പോലെയും നമുക്ക് കടന്നു വരുവാൻ സാധിക്കും. പ്രായപൂർത്തിയായ ഒരു പുത്രനെ പോലെയും കടന്നു വരുവാൻ കഴിയും.
We can come like a baby. Lord, give me this. Now, Lord, give me that. Tomorrow I go again with the same thing. Give me that. Give me this. Give me the other thing.
നമുക്ക് ദൈവത്തിന്റെ അടുത്തേക്ക് കടന്നു വന്നു പറയാനായിട്ട് സാധിക്കും, ദൈവമേ, നീ എനിക്ക് ഇത് തരണം, നിനക്ക് എനിക്ക് നീ ആ കാര്യം തരണം, നാളെ വേറൊരു കാര്യം തരണം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ജീവിക്കുവാനായിട്ട് കഴിയും.
Now, I need a job.
എനിക്കിപ്പോൾ ഒരു ജോലി ആവശ്യമുണ്ട്. എനിക്കൊരു വിസ ആവശ്യമുണ്ട്. എനിക്കൊരു ഭാര്യ ആവശ്യമുണ്ട്. എനിക്കൊരു വീട് ആവശ്യമുണ്ട്. എനിക്കൊരു കാർ
ആവശ്യമുണ്ട്.
രണ്ടു മൂന്ന് വർഷങ്ങൾ കഴിയുമ്പോൾ ഒരു പുതിയ കാർ കൂടെ എനിക്ക് ആവശ്യമാണ്. ഇതിന് ഒരു അവസാനവുമില്ല.
ബേബീസ് ഫോർ എവർ.
കുഞ്ഞിനൊക്കെ എപ്പോഴും അങ്ങനെ തന്നെയാണ്.
ഗ്രോൺ അപ് സൺ,
ഒരു പ്രായപൂർത്തിയായ മകൻ,
ഹീ വിൽ തിങ്ക്,
അവൻ ചിന്തിക്കും,
ലോർഡ്, ഈസ് യുവർ വർക്ക് സ്പ്രെഡിംഗ്, ഈസ് യുവർ കിങ്ഡം പ്രോഗ്രസിംഗ്,
കർത്താവേ, നിന്റെ വേല വ്യാപിക്കുന്നുണ്ടോ? നിന്റെ രാജ്യം വിസ്തൃതമായി തീരുന്നുണ്ടോ?
How is your work getting on in the world?
നിന്റെ വേല എങ്ങനെയാണ് ലോകത്തിൽ നടക്കുന്നത്?
Word of God spreading.
ദൈവത്തിന്റെ വചനം എല്ലായിടത്തും വ്യാപരിക്കുന്നുണ്ടോ?
People growing up spiritually. Is the church being built?
സഭ കൂടുതലായിട്ട് സ്ഥാപിക്കുന്നുണ്ടോ? മനുഷ്യർ ആത്മീയമായിട്ട് വളരുന്നുണ്ടോ?
All of you can decide whether your babies are sons.
നിങ്ങൾക്ക് എല്ലാവർക്കും ചിന്തിക്കാം, നിങ്ങളെ കുഞ്ഞുങ്ങളാണോ അതോ പ്രായപൂർത്തിയായ പുത്രന്മാരാണോ എന്ന്.
As I said, if a 2-year-old is like that, it's okay.
ഞാൻ പറഞ്ഞതുപോലെ ഒരു 2 വയസ്സായ കുഞ്ഞാണെങ്കിൽ ഈ പറഞ്ഞതായ കാര്യങ്ങൾ ശരിയാണ്.
15-year-old behaving like that is serious.
ഒരു 15 വയസ്സായ മകൻ അതുപോലെ പെരുമാറുന്നുവെങ്കിൽ അത് വളരെ വളരെ വലിയ വലിയ തെറ്റായ ഒരു കാര്യമാണ്.
ന്യൂ ബിലീവർ, ഓക്കേ, പ്രമിതസ്,
നിങ്ങൾ ഒരു പുതിയ വിശ്വാസിയാണെങ്കിൽ കുഴപ്പമില്ല, ഇത് അനുവദിക്കാം.
ബിലീവർ ഫോർ ഫ്യൂ ഇയേഴ്സ്.
എന്നാൽ അനേക വർഷങ്ങളായിട്ടുള്ളതായ ഒരു വിശ്വാസിയാണെങ്കിൽ
ഗ്രോയിങ് അപ്പ് യു ഷുഡ് ഹാവ് കോൺഫിഡൻസ് ഇൻ ഗോഡ്.
നിങ്ങൾ വളരുമ്പോൾ ആ ദൈവത്തിൽ നിങ്ങൾക്ക് ഉറപ്പും ധൈര്യവും ഉണ്ടായിരിക്കണം.
റെസ്പോൺസിബിലിറ്റി ടുവേർഡ്സ് ഹിസ് വർക്ക്.
നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലിയോടെ ഒരു ഉത്തരവാദിത്വ ബോധം നിങ്ങൾക്കുണ്ടായിരിക്കണം.
ഗോഡ്സ് വർക്ക്,
ദൈവത്തിന്റെ വേലയോടെ ഉത്തരവാദിത്വം ഉണ്ടായിരിക്കണം.
കോൺഫിഡൻസ്,
ഒരു ഒരു ഉറപ്പ്.
ഗോഡ് ഡസ് എവരിതിങ് ഫോർ മൈ ഗുഡ്, സോ ഐ കൻ സബ്മിറ്റ് ടു ഹിം ടോട്ടലി.
ദൈവം എല്ലാം എന്റെ നന്മയ്ക്കായിട്ട് ചെയ്യുന്നു, അതുകൊണ്ട് എല്ലാ കാര്യത്തിനും ഈ ദൈവത്തിനേക്ക് കീഴടങ്ങിയിരിക്കാൻ കഴിയും.
നോ ഹെസിറ്റേഷൻ ഇൻ saying, "Lord, whatever you want me to do, I'll do."
Devame, nee enil ninn enda aagrahikkuno adu adu enikku cheyanam ennu parayanayittu oru madiyum undagathilla.
You know, in the Old Testament, the Lord said, "You must give me 10% of your income."
Palayi nivathra devam paranju, "Ninte ella aadayathil ninnum 10% nee enikku tharanam."
So they gave 10% to God, 90% was theirs. They said, this is ours, we live as we like.
അവരെ അവർക്കുണ്ടായിരുന്ന 10% ദൈവത്തിന് കൊടുത്തു, ബാക്കി 90% അവര് സ്വയം
അവരുടേതായിട്ടെടുത്തു.
എന്നാൽ പുതിയ നിയമത്തില് കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു,
that's because God was a master, they were servants in the Old Testament.
കർത്താവ് പറഞ്ഞു, പഴയ നിയമത്തില് ദൈവം ഒരു ഉദ്യോഗസ്ഥനും മറ്റുള്ളവരെ അവന്റെ ജോലിക്കാരുമായിരുന്നു.
But in the New Testament, we are not master and servant.
ആ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ജോലി ചെയ്യുന്ന മുതലാളിയും നാം തൊഴിലാളികളുമല്ല,
നമ്മൾ
ഭാര്യയും ഭർത്താവുമാണ്.
Different relationship.
ആ ബന്ധം പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ മാറുന്നു.
And in a happy husband-wife relationship, the wife will say, everything I have is yours.
ഒരു സന്തോഷകരമായ ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ ഭാര്യ എപ്പോഴും പറയും, എനിക്കുള്ളതെല്ലാം നിന്റേത് തന്നെയാണ്.
I earn something, it's all yours.
ഞാൻ എന്തെങ്കിലും സമ്പാദിക്കുന്നുവെങ്കിൽ അതെല്ലാം നിന്റേത് തന്നെയാണ്.
Which wife gives 10% to her husband?
ഏത് ഭാര്യയാണ് അവൾക്കുള്ളതിൽ 10% ഭർത്താവിന് കൊടുക്കുന്നത്?
The wife is not, doesn't have much confidence in her husband.
അവളുടെ ഭർത്താവിൽ ഒരു വിശ്വാസമില്ലാത്ത ഉറപ്പില്ലാത്തതായ ഭാര്യയാണ് അങ്ങനെ ചെയ്യുന്നത്.
What you do with it if I give him more?
ഞാൻ കൂടുതലായിട്ട് അവൻ കൊടുത്താൽ അവൻ എന്ത് ചെയ്യുമെന്ന് എനിക്ക് അറിയില്ല, അതുകൊണ്ട് കൊടുക്കാതിരിക്കുന്നു.
When people have that type of relationship with Jesus Christ, I'm afraid. I don't have confidence in
him. മനുഷ്യർക്ക് ദൈവത്തോട് അങ്ങനെയുള്ളതായ ഒരു ബന്ധമുള്ളപ്പോൾ ഞാൻ ഭയപ്പെടുന്നു, അവർക്ക് ദൈവത്തിൽ യാതൊരു ആശ്രയത്വവുമില്ല.
I'm not saying you must give all your money for God's work. That's not what I'm saying.
നിങ്ങളുടെ എല്ലാ പണവും ദൈവത്തിന് കൊടുക്കണമെന്നല്ല ഞാൻ പറയുന്നത്.
How you live, how you pay your rent, how you pay for children's education, so many expenses you have.
എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ ജീവിക്കുന്നു? നിങ്ങൾക്ക് വീട്ടുവാടക കൊടുക്കണം, കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം, നിങ്ങളുടെ മറ്റുള്ള കാര്യങ്ങൾ
അന്വേഷിക്കാം.
ദൈവം അങ്ങനെ എല്ലാം നിങ്ങളോട് ചോദിക്കുന്നുമില്ല.
What God says is, you recognize that what you have earned is mine.
ഞാൻ ദൈവം ചോദിക്കുന്നത്, നീ സമ്പാദിക്കുന്നതെല്ലാം എന്റേതാണെന്ന് നീ മനസ്സിലാക്കുന്നുണ്ടോ?
You trust me.
നീ എന്നെ എന്നെ ആശ്രയിക്കുന്നുണ്ടോ, വിശ്വസിക്കുന്നുണ്ടോ?
Or you have some doubt about me.
അതോ എന്നെ പറ്റി ചില സംശയങ്ങൾ നിനക്കുണ്ടോ?
Suppose there's a bank here.
ഇവിടെ ഒരു ബാങ്ക് ഉണ്ടെന്ന് കരുതുക.
You're not sure whether it will crash next month or not.
അത് തകർന്നു പോകുമോ എന്ന് നിങ്ങൾക്ക് നല്ല വിശ്വാസമില്ല.
You will not put your money there.
അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിങ്ങളുടെ പണം നിങ്ങൾ അവിടെ നിക്ഷേപിക്കത്തില്ല.
Even if you have 400,000 riyals, keep under your pillow and sleep there.
നിങ്ങൾക്ക് ഒരു 4 ലക്ഷം റിയാൽ ഉണ്ടെങ്കിലും അത് നിങ്ങളുടെ തലവണയുടെ കീഴിൽ സൂക്ഷിച്ചു വെച്ചുകൊണ്ട് നിങ്ങൾ ഉറങ്ങും.
Don't be able to sleep peacefully because you don't know when it will get lost or stolen.
അപ്പോൾ നിങ്ങൾക്ക് സമാധാനത്തോടെ ഉറങ്ങാൻ കഴിയത്തില്ല, കാരണം എപ്പോഴത് മോഷ്ടിച്ചുകൊണ്ട് പോകും എന്നുള്ള കാര്യം നിങ്ങൾക്കറിയില്ല.
There is a good bank there.
എന്നാൽ ഒരു നല്ല ബാങ്ക് ഉണ്ടായിരുന്നില്ല, ഒരു നല്ല ഒന്നാം തരം ബാങ്ക്. നിങ്ങളാ എല്ലാ പണവും ബാങ്കിൽ
കൊണ്ടുപോയിടും.
നിങ്ങൾക്ക് യാതൊരു വിഷമവും ഒരു ഉത്കണ്ഠയും ഒരു ആകുലതയും ഇല്ല, നിങ്ങൾക്ക് വിശ്രമമുണ്ട്.
We either give all of our life to God because we believe he is a bank who doesn't crash.
ദൈവം നമുക്കുള്ളതെല്ലാം നമുക്ക് ദൈവത്തിന് കൊടുക്കാം, പൊളിഞ്ഞു പോകാത്ത ഒരു ബാങ്കിനെ പോലെ എന്ന് വിശ്വസിച്ചുകൊണ്ട്.
We're not sure whether it's reliable.
അതില് നമുക്ക് വിശ്വസിക്കാൻ കഴിയുമോ എന്ന സംശയമുണ്ടോ ഉണ്ടാകുമ്പോൾ,
this aspect of faith applies in every area of our life.
ഈ വിധത്തിലുള്ളതായ ആ വിശ്വാസം നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളെയും ബാധിക്കുന്നതാണ്.
You have faith in a bank or you don't have faith in a bank.
നിങ്ങൾക്ക് ആ ബാങ്കിൽ വിശ്വാസമുണ്ടോ, ബാങ്കിൽ വിശ്വാസമില്ലയോ?
If you have faith in that bank, you put everything there.
നിങ്ങൾക്ക് ആ ബാങ്കിൽ വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങളെല്ലാം ആ ബാങ്കിൽ തന്നെ.
You don't have faith, you're not sure whether it crash or not, you may not go.
നിങ്ങൾക്ക് ആ ബാങ്കിൽ വിശ്വാസമില്ല, ഇത് പൊളിഞ്ഞു പോകുമോ ഇല്ലയോ എന്ന് അറിയത്തില്ലെങ്കിൽ നിങ്ങൾ അവിടെ പണം എടുത്തില്ല.
നിങ്ങളുടെ
കമ്പനിയിലുള്ളതായ ഒരു ജോലിക്കാരനെ നിങ്ങൾ
എടുക്കുക.
ചില പദ്ധതികൾക്ക് വേണ്ടി അനേകമായ പണം ചിലവഴിക്കണമെന്ന് കരുതുക.
If you have confidence in that employee, you entrust a lot of money to him.
നിങ്ങൾക്ക് ആ ജോലിക്കാരനിൽ വിശ്വാസം ഉണ്ട് എങ്കിൽ നിങ്ങൾ എല്ലാം അവനെ പരമേൽപ്പിക്കും.
Don't have confidence in say, I don't know, fellow may steal some of it, something I can't give him some.
നിങ്ങൾക്ക് അവന് വിശ്വാസമില്ലെങ്കിൽ ഒരുപക്ഷെ ഇവൻ മോഷ്ടിച്ചെടുത്തുകൊണ്ട് പോകുമായിരിക്കും സന്ദേഹിച്ച് അവൻ നിങ്ങളെല്ലാം ഏൽപ്പിച്ചു കൊടുക്കത്തില്ല.
We are exercising faith all the time, every day.
എല്ലാ ദിവസവും എല്ലാ സമയവും നാം നമ്മുടെ വിശ്വാസത്തെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാങ്കിലുള്ളതായ വിശ്വാസം,
faith in employee.
ഒരു ജോലിക്കാരനിലുള്ളതായ വിശ്വാസം.
But you work so hard for your employer.
നിങ്ങളുടെ നിങ്ങളെ ജോലി ചെയ്യിക്കുന്ന ആളിന് വേണ്ടി നിങ്ങൾ എന്തിനാണ് ഇത്ര കഠിനാധ്വാനം ചെയ്യുന്നത്? നിങ്ങൾക്ക് ആ ഒന്നാം തീയതി തന്നെ അവൻ ശമ്പളം തരുമെന്നുള്ളതായ പൂർണ്ണമായ ഉറപ്പ് വിശ്വാസം നിങ്ങൾക്കുണ്ട്. ഞാൻ നിങ്ങളോട് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത് എവിടെ നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ അവിടെ നിങ്ങൾ പൂർണ്ണമായും നിങ്ങളെ സമർപ്പിക്കും.
Many believers, they say they have faith in God, they don't really have faith in God.
അനേക വിശ്വാസികൾ തങ്ങൾക്ക് വിശ്വാസമുണ്ട് എന്ന് പറയുന്നെങ്കിലും യഥാർത്ഥമായും അവർക്ക് ദൈവത്തിൽ
വിശ്വാസമില്ല.
ദൈവത്തെ പൂർണ്ണമായിട്ടും വിശ്വസിക്കാമെന്നുള്ളതായ ഉറപ്പ് അവരുടെ ജീവിതത്തിലില്ല.
God has got plans for us which are plans of perfect love.
ദൈവത്തിന് നമുക്കുള്ളതായ നമ്മോടുള്ള നമ്മെ കുറിച്ചുള്ളതായ പദ്ധതികൾ പൂർണ്ണമായ സ്നേഹത്തിന്റെ പദ്ധതികളാണെന്നുള്ള കാര്യത്തിൽ അവർക്ക് ഉറപ്പില്ല.
Let me show you this verse in Ephesians in chapter 1.
എഫേസ്യരുടെ ഒന്നാം അധ്യായത്തിലെ ഈ വാക്യം ഞാൻ നിങ്ങളെ കാണിക്കട്ടെ.
We all know that the Bible teaches that we were chosen by Christ.
നമുക്കെല്ലാവർക്കും അറിയാം ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത് യേശു ക്രിസ്തുവിൽ നമ്മെ തിരഞ്ഞെടുത്തു എന്നാണ്.
But many people don't know why they are chosen.
എന്നാൽ അനേക വ്യക്തികൾ അനേക മനുഷ്യർക്ക് അറിയത്തില്ല അവരെ ദൈവം എന്തിനു തിരഞ്ഞെടുത്തു എന്ന്.
And you tell me why God chose you.
നിങ്ങൾ എന്തിനാണ് ദൈവം തിരഞ്ഞെടുത്തതെന്ന് നിങ്ങൾക്ക് പറയാമോ?
Many people say, well, God chose me to go to heaven when I die.
അനേകർ പറയും എന്നെ ദൈവം തിരഞ്ഞെടുത്ത് ഞാൻ മരിക്കുമ്പോൾ സ്വർഗത്തിലേക്ക് പോകാൻ വേണ്ടിയാണ്.
നിങ്ങൾക്കറിയാമോ
ബൈബിളിൽ ദൈവത്തിന്റെ വചനത്തില് അങ്ങനെ പറയുന്ന ഒരു വാക്യം പോലുമില്ല. നാം മരിക്കുമ്പോൾ സ്വർഗത്തിലേക്ക് പോകാൻ വേണ്ടിയാണ് നമ്മെ തിരഞ്ഞെടുത്തത് എന്ന് പറയുന്നതായ ഒരു വാക്യം പോലും
ബൈബിളിൽ
ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തത് എന്തിനു വേണ്ടിയാണെന്ന് ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് ഞാൻ നിങ്ങളെ ഇപ്പോൾ കാണിച്ചു
തരാം.
എഫേസ്യ ലേഖനം ഒന്നാം അധ്യായത്തിന്റെ നാലാമത്തെ വാക്യം വായിക്കാം.
ഇൻ ക്രൈസ്റ്റ് before the foundation of the world, with what purpose? That we should be holy and blameless before him.
ഇവിടെ നാം പറയുന്നു നാം തന്റെ തന്നതിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ ലോക സ്ഥാപനത്തിന് മുന്നിൽ അവനിൽ നമ്മെ തിരഞ്ഞെടുത്തു.
Okay, now you understood the answer. Now you got the answer.
നിങ്ങൾക്ക് ഇപ്പോൾ ഉത്തരം ലഭിച്ചു.
Why did God choose you?
ദൈവത്തിനാണ് നിങ്ങളെ തിരഞ്ഞെടുത്തത്.
He chose you to be holy and blameless before him.
ആ ദൈവത്തിന്റെ മുൻപിൽ നിങ്ങളും നിങ്ങൾ വിശുദ്ധരും നിഷ്കളങ്കരുമായി നടക്കേണ്ടതിന് അവൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. സ്വർഗത്തിലേക്ക് പോകാൻ വേണ്ടിയല്ല. ഞാൻ നിങ്ങളോട് ചോദിക്കാം നിങ്ങൾ എവിടെയാണ് ജോലി
ചെയ്യുന്നത്?
നിങ്ങൾ എന്നോട് നിങ്ങളുടെ കമ്പനിയുടെ പേരും നിങ്ങളുടെ ഓഫീസിന്റെ പേരും
പറയും.
ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് എന്തിനാണ് അവർ നിങ്ങളെ തിരഞ്ഞെടുത്തത്? നിങ്ങൾക്ക് എന്തെങ്കിലും ജോലി ഏത് ജോലിയാണെന്ന് അവർ പറഞ്ഞിട്ടുണ്ടോ? തീർച്ചയായിട്ടും
no office or factory selects you to do whatever you like.
ഒരു കമ്പനിയോ ഒരു ഓഫീസോ നിങ്ങളെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതായ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി തിരഞ്ഞെടുക്കുകയില്ല.
They choose you with a specific job description. This is what you're selected for.
ഒരു പ്രത്യേകമായ ജോലിയുടെ കാര്യം പറഞ്ഞുകൊണ്ട് ഇന്ന ജോലി ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടാണ് നിങ്ങളെ അവര് ഒരു ഒരു ഒഴിവിലേക്ക് തിരഞ്ഞെടുക്കുന്നത്.
And you do that.
നിങ്ങൾ അത് ചെയ്യുന്നു.
That's the main thing you do.
അതാണ് നിങ്ങൾ ചെയ്യുന്ന പ്രധാനമായ കാര്യം.
Maybe small small things like drinking coffee in between and all you do, but that's not the main thing you do in an office.
ചായ കുടിക്കുകയും അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. എന്നാൽ നിങ്ങളുടെ ഓഫീസിന്റെ പ്രധാനമായ ജോലി അതല്ല.
The main thing you do in the office is what they have selected you for.
നിങ്ങൾ പ്രധാനമായിട്ടും അവിടെ ചെയ്യുന്ന ജോലി അവർ നിങ്ങളെ എന്തിനു വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്നു ആ ജോലിയാണ് ചെയ്യുന്നത്.
And supposing you joined an office and you didn't know why they selected you.
നിങ്ങളൊരു ഓഫീസിൽ ചേരുന്നെന്ന് വിചാരിക്കുക, എന്തിനാണ് അവര് നിങ്ങളെ തിരഞ്ഞെടുത്തതെന്ന് നിങ്ങൾക്ക് അറിയാൻ മേലായെങ്കിൽ
you don't have your job description.
നിങ്ങൾക്ക് എന്ത് ജോലി ചെയ്യണമെന്ന് അവർ പറഞ്ഞിരിക്കുന്ന അറിയത്തില്ല
എങ്കിൽ
നിങ്ങൾ വെറുതെ അവിടെ ഇരിക്കും, നിങ്ങളുടെ സമയത്തെ വൃതാവാക്കും. എന്ത് ചെയ്യണമെന്ന് നിങ്ങൾക്ക് അറിയില്ല. രണ്ടോ മൂന്നോ ദിവസം കഴിയുന്നതിന് മുൻപ് അവർ നിങ്ങളെ പറഞ്ഞു വിടുകയും
ചെയ്യും.
അനേക ക്രിസ്ത്യാനികൾക്കുള്ളതായ ഒരു ദുർബലത ഇതാണ്. എന്തിനാണ് ദൈവം അവരെ തിരഞ്ഞെടുത്തതെന്ന് അവർക്കറിയത്തില്ല. ഇന്ന് നിങ്ങൾക്കറിയാം.
Holy and blameless before him.
അവൻ നിങ്ങളെ തിരഞ്ഞെടുത്തത് നിങ്ങൾ അവന്റെ മുൻപിൽ വിശുദ്ധരും നിഷ്കളങ്കരുമായി നടക്കേണ്ടതിനാണ്.
And I think in that sentence, the most important words are before him, not before man.
ആ വാക്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതായ കാര്യം ദൈവത്തിന്റെ മുൻപിൽ എന്നുള്ളതാണ്, മനുഷ്യരുടെ മുൻപിലല്ല.
You think there's a difference between being holy before men and being holy before God?
നിങ്ങൾ കരുതുന്നുണ്ടോ ദൈവത്തിന്റെ മുൻപിൽ വിശുദ്ധരും നിഷ്കളങ്കരുമായി നടക്കുക എന്നുള്ളതും മനുഷ്യന്റെ മുൻപിൽ വിശുദ്ധരും നിഷ്കളങ്കരുമായി നടക്കുക എന്നുള്ളതും തമ്മിൽ വ്യത്യാസമുണ്ടോ ഇല്ലയോ എന്ന്?
Yes or no? Lord.
അത് തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്.
Jesus told the Pharisees, you clean the outside of the cup, but the inside is all dirty.
യേശുക്രിസ്തു പരീശന്മാരോട് പറഞ്ഞു, നിങ്ങൾ കപ്പുകളുടെ പുറമെല്ലാം വൃത്തിയാക്കുന്ന എന്നാൽ അതിന്റെ ഉള്ളോ ഏറ്റവും വൃത്തിഹീനമായിരിക്കുന്നു.
Why do you clean the outside of the cup? Because you want to be holy before men.
എന്തുകൊണ്ടാണ് നിങ്ങൾ പാത്രങ്ങളുടെ പുറം കഴുകുന്നത്? കാരണം മനുഷ്യരുടെ മുൻപിൽ നിങ്ങൾക്ക് വിശുദ്ധരായി
നടക്കണം.
ആ മനുഷ്യരുടെ മുൻപിലുള്ളതായ നിങ്ങളെ പറ്റിയുള്ള അഭിപ്രായത്തെ പറ്റി നിങ്ങൾ വളരെ ഭാരമുള്ളവരാണ്.
ആരാണ്
ഒരു പാത്രത്തിന്റെ ഉള്ള വൃത്തിയാക്കുവാനായിട്ട് താല്പര്യമുള്ളത്? ദൈവത്തിന്റെ മുൻപിൽ വിശുദ്ധനായിരിക്കാൻ ആഗ്രഹമുള്ളവൻ.
So it's very easy for all of us sitting here to find out whether we are interested in being holy before men or holy before God.
നാം ഇവിടെ ഇരിക്കുന്ന നമുക്കെല്ലാവർക്കും നാം ദൈവത്തിന്റെ മുൻപിലാണോ വിശുദ്ധരായിരിക്കാൻ ആഗ്രഹിക്കുന്നത്, മനുഷ്യരുടെ മുൻപിലാണോ വിശുദ്ധരായിരിക്കാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളത് വളരെ എളുപ്പം നമുക്ക് മനസ്സിലാക്കാം. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും.
You are very careful about your external testimony before men.
പുറമേ മനുഷ്യരുടെ മുൻപിലുള്ളതായ സാക്ഷ്യത്തെ പറ്റി നിങ്ങൾ വളരെ സൂക്ഷ്മതയുള്ളവരാണെങ്കിൽ.
And should not see me losing my temper. Privately, if I lose my temper with my wife, it is okay.
ഞാൻ പുറത്തുള്ള മനുഷ്യരാരും ഞാൻ കോപിക്കുന്നത് കാണുവാൻ പാടില്ല. രഹസ്യമായിട്ട് എന്റെ ഭാര്യയോട് ഞാൻ കോപിക്കുന്നുവെങ്കിൽ അതിലൊരു കുഴപ്പവുമില്ല.
Outwardly, people should not see me in any way unfaithful with money. Privately, when nobody knows if I am unfaithful, it is not serious.
പുറമേ മറ്റുള്ളവർ അറിയുന്ന കാര്യത്തിൽ ഞാൻ പണസംബന്ധമായി വിശ്വസ്തനാണെങ്കിൽ നല്ല വിശ്വസ്തനാണ്.
If you are not faithful, it's not serious.
അരഹസ്യമായിട്ട് ഞാൻ അവിശ്വസ്തനാണെങ്കിൽ അത് കാര്യമായ കാര്യമല്ല എന്ന് തോന്നുമ്പോൾ.
Morally, I must be very pure on the outside, so people don't see me fooling around with the opposite sex.
പുറമേ മറ്റുള്ളവരുടെ മുൻപിൽ ഞാൻ വളരെ ധാർമ്മിക ബോധമുള്ളതായ മനുഷ്യനാണ്, ഞാൻ വളരെ നന്നായിട്ട് അവിടെ പെരുമാറുന്നു.
But inwardly, my thoughts and all, it doesn't matter if it's dirty, it's okay.
എന്റെ ചിന്തയിലൂടെ കടന്നു പോകുന്ന കാര്യങ്ങൾ ഏറ്റവും വഷളായതാണെങ്കിലും ഒരു കുഴപ്പവുമില്ല.
Tell me, is such a man interested in being holy before God?
അങ്ങനെയുള്ളതായ ഒരു മനുഷ്യൻ ദൈവത്തിന്റെ മുൻപിൽ വിശുദ്ധനായിരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഒരിക്കലുമല്ല.
But here it says he chose us to be holy before him.
ഇവിടെ പറഞ്ഞിരിക്കുന്നത് നാം ദൈവത്തിന്റെ മുൻപിൽ വിശുദ്ധരും നിഷ്കളങ്കരുമായി നടക്കുവാൻ വേണ്ടി തിരഞ്ഞെടുത്തു എന്നാണ്.
Why is it?
എന്തുകൊണ്ടാണ്?
We try to be holy before men, not holy before God.
എന്തുകൊണ്ടാണ് നാം മനുഷ്യന്റെ മുൻപിൽ വിശുദ്ധനായിരിക്കാൻ ആഗ്രഹിക്കുന്നത് എന്നാൽ ദൈവത്തിന്റെ മുൻപിൽ വിശുദ്ധനായിരിക്കാൻ ആഗ്രഹിക്കാത്തത്?
Actually very foolish.
അത് വളരെ പോഷകതരമായ ഒരു കാര്യമാണ്.
You know, holiness is like health. Like health.
വിശുദ്ധി എന്ന് പറയുന്നത് ആരോഗ്യം പോലെയാണ്.
Holiness is like health.
വിശുദ്ധി എന്ന് പറയുന്നത് നമ്മുടെ ആരോഗ്യം പോലെയാണ്.
Are you afraid of the word holiness?
വിശുദ്ധിയെ പറ്റി നിങ്ങൾക്ക് ഭയം തോന്നുന്നുണ്ടോ?
I think a lot of Christians are.
അനേക വിശ്വാസികൾക്ക് അത് അതിനെ പറ്റി
ഭയമുള്ളവരാണ്. How many of you are afraid of the word health?
ആരോഗ്യം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എത്ര പേർക്ക് ഭയം തോന്നുന്നുണ്ട്?
Tell me, are you afraid of the word health or are you afraid of the word sickness?
രോഗം എന്ന് പറയുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് ഭയമുണ്ടോ അതോ ആരോഗ്യം എന്ന് പറയുന്ന കാര്യത്തിൽ ഭയമുണ്ടോ?
Anybody afraid to be 100% healthy?
100% ആരോഗ്യമുള്ളവനായിരിക്കുന്ന ആർക്കെങ്കിലും ഭയമുണ്ടോ? ഇല്ല, ഒരിക്കലുമില്ല.
But if some preacher preaches 100% holiness, oh, it's all too much.
ഏതെങ്കിലും ഒരു പ്രാസംഗികൻ വന്ന 100% വിശുദ്ധിയെ പറ്റി പ്രസംഗിച്ചാൽ നിങ്ങൾ പറയും ഇത് ഭയാനകമാണ്, ഭയങ്കരമാണ്.
നാം
പറയും നമുക്ക് കുറച്ചൊക്കെ പാപങ്ങളൊക്കെ ഉണ്ടായിരിക്കണം, നമ്മൾ മനുഷ്യരല്ലേ.
Like saying, I must have some sicknesses in my body sometimes.
അത് നമ്മുടെ ശരീരത്തില് കുറച്ചൊക്കെയും രോഗം എപ്പോഴും ഉണ്ടായിരിക്കണം, എപ്പോഴും ഒരു പൂർണ്ണ ആരോഗ്യവാനായിട്ട് കഴിയാനായിട്ട് പറ്റത്തില്ലല്ലോ എന്ന്
പറയുന്നത്.
എങ്ങനെ എനിക്ക് താഴ്മയുള്ളവനായിരിക്കാൻ
കഴിയുള്ളൂ?
എന്റെ കുഞ്ഞിന് ക്ഷയരോഗമുണ്ടെന്ന് കരുതുക. ഞാൻ ഡോക്ടറുടെ അടുത്തേക്ക് കൊണ്ടുപോകുന്നു.
I tell him, now doctor, don't cure him completely. 75% or so will do, because we got to keep him humble.
ഞാൻ പറയുന്നു ഡോക്ടറെ, അവനെ മുഴുവനും സൗഖ്യമാക്കരുത്, ഒരു 75% സൗഖ്യമാക്കാവുള്ളൂ, കാരണം അവൻ എപ്പോഴും എളിമയുള്ളവനായിട്ട് ജീവിക്കണം.
He's 100% healthy, he made some proud. So, keep a little sickness there.
അവൻ 100% ആരോഗ്യമുണ്ടെങ്കിൽ അവൻ അഹങ്കാരിയായിട്ട് മാറും, അതുകൊണ്ട് കുറച്ച് രോഗം അവനിൽ വെച്ചേക്കുക.
We never do like that.
നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല.
We don't tolerate one sin in our life.
നാം നമ്മുടെ ജീവിതത്തിലെ ഒരു പാപം പോലും നമുക്ക് ലഘൂകരിക്കാൻ കഴിയത്തില്ല.
Even if a mosquito bites you, you want to automatically knock it out.
ഒരു കൊതു വന്ന് നിങ്ങളെ കടിച്ചാലും നിങ്ങൾ സ്വാഭാവികമായിട്ട് തന്നെ അപ്പോൾ തന്നെ എന്നെ കട്ടിയാകും.
That's a small thing. What is a mosquito bite? Nothing.
ഒരു കൊതു കടിക്കുക എന്നുള്ളത് എത്രയോ നിസ്സാരമായ കാര്യമാണ്.
A little bit of dirt in our hand, you want to get some soap and wash it off.
ഒരു അല്പം ചെളി നിങ്ങളുടെ കരത്തിലായി കഴിഞ്ഞാൽ നിങ്ങൾ അപ്പോഴേ സോപ്പ് എടുത്ത് അത് കഴുകി കളയും.
Why is it we are not equally careful with sin?
എന്തുകൊണ്ടാണ് പാപത്തെ പറ്റി അതുപോലുള്ളതായ ഒരു സൂക്ഷ്മത നമ്മുടെ ജീവിതത്തിൽ ഇല്ലാത്തത്?
Let me ask you a question.
ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കട്ടെ.
How many of you believe that a little bit of dirt in your hand is more serious than sin in your heart?
നിങ്ങളിൽ എത്ര പേര് വിചാരിക്കുന്നുണ്ട് നിങ്ങളുടെ കരത്തിലുള്ളതായ അല്പമായ ചെളിയും നിങ്ങളുടെ ഹൃദയത്തിലുള്ള പാപവും ഏതാണ് കൂടുതൽ ഭാരമേറുന്നത്?
Believe that dirt in your hand is more serious?
കരത്തിലുള്ളതായ ചെളി കൂടുതൽ പ്രാധാന്യമുള്ളതാണെന്ന് നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ?
But you will never allow dirt in your hand even one day, you wash it off itself.
നിങ്ങളുടെ കരത്തിൽ ചെളി വെച്ചിരിക്കാൻ ഒരു ദിവസം പോലും നിങ്ങൾ അനുവദിക്കില്ല, ഉടനെ തന്നെ നിങ്ങൾ സോപ്പ് വെച്ച് അത് കഴുകി കളയും.
Why is it we don't treat sin in our heart in the same way?
എന്തുകൊണ്ടാണ് നമ്മുടെ ഹൃദയത്തിലുള്ളതായ പാപത്തെ നമ്മൾ അതേ രൂപത്തിൽ കാണുവാനായിട്ട് സാധിക്കാതെ വരുന്നത്? ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുക.
Blinded our minds by making us think that's not true.
വിശ്വാസ നമ്മുടെ മനസ്സിനെ അന്ധകാരത്തിലാക്കി പറഞ്ഞു അതത്ര പ്രാധാന്യമുള്ള കാര്യമല്ല എന്ന് പറഞ്ഞ.
നിങ്ങൾ
ജീവിച്ചിരിക്കണം ഒന്ന് ആഗ്രഹമില്ലാത്ത മരിക്കണമെന്ന് ആഗ്രഹമുള്ളതായ ഡോക്ടറെ അടുത്ത് നിങ്ങൾ പോകുന്നുവെന്ന്
കരുതുകയാണ്.
ആ ഡോക്ടർ നിങ്ങളുടെ ഹൃദയത്തിന്റെ നിങ്ങളുടെ ശരീരത്തിന്റെ ഒരു എക്സ്റേ എടുക്കുന്നുണ്ടെന്ന് കരുതുക.
And he says, give her a little cancer. Don't worry, that's not serious. You can live with it.
അവൻ നിങ്ങളോട് പറയുന്നു, നോക്കൂ, നിനക്ക് കുറച്ച് ക്യാൻസർ ഉണ്ട്, എന്നാൽ അത് കുഴപ്പമില്ല, അത് വലിയ കാര്യമുള്ള കാര്യമല്ല. സാരമില്ല, അത്
don't worry, just be happy and go and enjoy yourself.
നീ അതിനെ പറ്റി ഭാരപ്പെടണ്ട, നീ സന്തോഷത്തോടുകൂടെ ജീവിക്കുക, മുന്നോട്ട് പോകുക.
You think that doctor loves you?
നിങ്ങൾ വിചാരിക്കുന്നു ആ ഡോക്ടർ നിങ്ങളെ സ്നേഹിക്കുന്നുവെന്ന്?
Very possible.
അവൻ തീർച്ചയായും നിങ്ങൾ മരിക്കണമെന്ന് ആഗ്രഹമുള്ളതായ ഒരു ഡോക്ടറാണ്.
That's what the devil tells you about sin.
അതാണ് പിശാചു പാപത്തെ പറ്റി നിങ്ങളോട് എപ്പോഴും
പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. Thought, speech, attitude.
നിങ്ങളുടെ ചിന്തയിലും നിങ്ങളുടെ സംസാരത്തിലും നിങ്ങളുടെ ഇടപെടലിലും എല്ലാം കുറെ
പാപമാണ്.
പിശാചു പറയുന്നു അതത്ര കാര്യമാക്കാനുള്ള കാര്യമല്ല, നമ്മളേതായാലും ഇവിടെ ഇതൊക്കെയും കൊണ്ടാണ് നാം ജീവിക്കേണ്ടത്. നിങ്ങൾക്കറിയാമോ അതിന്റെ ഫലം എന്താണെന്ന്?
Your usefulness to God on earth is spoiled.
നിങ്ങൾക്ക് ദൈവത്തിന് നിങ്ങളെ ഉപയോഗിക്കാവുന്നതായ ആ അവസ്ഥ പൂർണ്ണമായും നശിച്ചു പോകുന്നു.
One day when he stands at the judgment seat of Christ,
ഒരു ദിവസം നാം യേശു കർത്താവിന്റെ ന്യായാസനത്തിന് മുന്നിൽ നിൽക്കുമ്പോൾ,
look at our life. God shows us a videotape of our whole earthly life.
നമ്മുടെ ജീവിതത്തെ നാം നോക്കുമ്പോൾ ദൈവം ഒരു നമ്മുടെ ജീവിതം മുഴുവൻ കാണിക്കുന്നതായ ഒരു വീഡിയോ കാസറ്റ് നമ്മെ കാണിക്കുന്നു.
You see your whole life.
നിങ്ങളുടെ ജീവിതം മുഴുവനും അവിടെ കാണാൻ കഴിയും.
God will show you, if you had taken my word more seriously, your life could have been more useful on this earth.
ദൈവം അപ്പോൾ നിങ്ങളെ കാണിക്കും, നിങ്ങൾ എന്റെ വചനത്തെ കൂടുതൽ ഉത്തരവാദിത്വത്തോടുകൂടി എടുത്തിരുന്നെങ്കിൽ എത്രയോ നല്ലൊരു ജീവിതം ഈ ലോകത്തിൽ നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയുമായിരുന്നു. എന്നാൽ നിങ്ങൾ എന്നിൽ വിശ്വസിച്ചില്ല.
You didn't believe that what I told you was for your good.
ഞാൻ നിങ്ങളെ വിശ്വസിച്ചില്ല, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറയുന്ന നന്മയ്ക്ക് വേണ്ടിയാണെന്ന് നിങ്ങൾ കരുതിയില്ല.
You believe the lie of the devil that sin is not serious.
നിങ്ങൾ അപിശാചു പറഞ്ഞതായ കളവ് പാപം അത്ര പ്രാധാന്യമുള്ള കാര്യമല്ല എന്ന് പറഞ്ഞ് നിങ്ങൾ വിശ്വസിച്ചു.
If you speak rudely to somebody,
നിങ്ങൾ കോപത്തോടുകൂടെ ആരോടെങ്കിലും സംസാരിക്കുന്നെങ്കിൽ, ഒരു ഭാര്യയോടോ നിങ്ങളുടെ ജോലി നൽകിയിരിക്കുന്ന ആളോടോ വേറെ ആരോടെങ്കിലും സംസാരിക്കുന്നുവെങ്കിൽ,
സ്പീക്ക് ഫേർംലി ടു ആൻ എംപ്ലോയി ഓർ ടു ചിൽഡ്രൻ, ദാറ്റ്സ് നെസസറി.
നിങ്ങൾ ഉറപ്പോടും ദൃഢതയോടും കൂടെ നിങ്ങളുടെ കുഞ്ഞുങ്ങളോടോ നിങ്ങളുടെ ജോലി നൽകുന്ന ആളോടോ സംസാരിക്കുന്നത് ആവശ്യമുള്ള കാര്യമാണ്.
ടോക്കിംഗ് അബൌട്ട് ദാറ്റ്, ദാറ്റ്സ് നെസസറി.
അതിനെപ്പറ്റിയല്ല ഞാൻ പറയുന്നത് അത് ആവശ്യമുള്ളതായ
കാര്യമാണ്
ചിലപ്പോൾ കുഞ്ഞുങ്ങളുടെ മുൻപിലും നമുക്ക് ജോലി തരുന്ന ആളുടെ മുൻപിലും ചിലപ്പോൾ നാം ശബ്ദമുയർത്തേണ്ടതായ ആവശ്യമുണ്ട് അതിനെപ്പറ്റിയല്ല ഞാൻ പറയുന്നത് അവരോട് നാം ക്രൂരമായിട്ട് പെരുമാറുന്നതിനെ പറ്റിയാണ് ഞാൻ പറയുന്നത് അതിന്റെ ആവശ്യമില്ല
നിങ്ങളുടെ
ഭാര്യയോട് നിങ്ങൾ ക്രൂരായിരിക്കേണ്ട
ആവശ്യമില്ല
നിങ്ങൾ അത് ചെയ്യുമ്പോൾ അവരുടെ ഗോഡ്
വിൽ കൺവിക്ട് യു ആൻഡ് ടെൽ യു ടു ഗോ ആൻഡ് അപ്പോളജൈസ്
ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഹൃദയത്തോട് ഇടപെട്ടിട്ട് പറയും നീ പോയി ക്ഷമ ചോദിക്കുക
വിശ്വാസം
നിങ്ങളോട് പറയും അത് സാരമില്ല അത് അത്ര കാര്യമാക്കേണ്ട കാര്യമില്ല നിങ്ങൾ ശുശ്രൂഷിക്കാതെ നിങ്ങളുടെ ഹൃദയത്തിൽ അവശേഷിപ്പിക്കുന്ന ചെറിയൊരു രോഗം പോലെയാണത്
Some little place where you're unfaithful with money.
Chila meghalagalle ningal panathe sambandhichathoda avishyathil irikkya.
God says that's not right. You must repay that money.
Devan nammalodu parayunnu adu seriyalla. Ningal appanam thiriye kodukkanam.
Chila that.
Nee aa manushane vanchikkiyan cheyathu.
And God says no, no, everybody does it.
Vishwasam ennu saaramilla. Ellavarum adunnu thanne cheyyunnathaanu.
Or in some other place you tell a lie. In order to get a visa.
Chila sthalangalil ningal chila visa sambandhikkan vendi kalam parayunu.
God says, you can't trust me, you have to tell a lie.
Devam chodikkunnu nee endraana kalam parayunnathu ninakku ennile urappillayo vishwasam illayo.
The devil says, no, everybody does it, you have to do it. This is what you have to tell lie.
Vishwasam parayunnu ee lokathil ellavarum angane parayunnavarana adukondu neeyum adu paranjey mariyave ullu.
But Jesus said that your yes be yes, your no no.
എന്നാൽ യേശു കർത്താവ് പറയുന്നു നിന്റെ ഊവ ഊവ എന്ന ഊവ ഊവ ആയിരിക്കണം ഇല്ല ഇല്ലായ്മായിരിക്കണം
Most people don't believe that what Jesus says is for our good.
യേശു കർത്താവ് പറഞ്ഞത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണെന്ന് ഒട്ടുമിക്ക വ്യക്തികളും വിശ്വസിക്കുന്നില്ല
They believe the lie of the devil.
അവർ പിശാചിനെ കള്ളം വിശ്വസിക്കുന്നു
Yes, supposing in your office you broke something or damaged something and nobody saw it.
നിങ്ങളുടെ ഓഫീസിൽ നിങ്ങൾ ചില കാര്യങ്ങൾ പൊട്ടിച്ചു ചില കാര്യങ്ങൾ നശിപ്പിച്ചു ആരും അത് കാണുന്നില്ല എന്ന് വിചാരിക്കുക
Nobody knows who did it.
ആർക്കും അറിയത്തില്ല ആരാണത് ചെയ്തതെന്ന്
They try to make an investigation.
അവരൊരു അന്വേഷണം നടത്തുവാനായിട്ട് തീരുമാനിക്കുന്നു
You pretend that you don't know anything about it.
നിങ്ങൾ അഭിനയിക്കുന്നു എനിക്ക് ആ കാര്യത്തെ പറ്റി ഒന്നും അറിയില്ല എന്തുകൊണ്ടാണ്
Because you say, if I speak the truth, I may lose my job.
നിങ്ങൾ ചിന്തിക്കുന്നു ഞാൻ സത്യം പറയുകയാണെങ്കിൽ എന്റെ ഈ ജോലി ചിലപ്പോൾ എനിക്ക് നഷ്ടപ്പെടും
Somebody asked you, one of the officers, did you do that?
നിങ്ങളുടെ ഒരു ഓഫീസർ നിങ്ങളോട് ചോദിച്ചു നീ അത് ചെയ്യുമോ നിങ്ങൾ പറയും എനിക്കറിയില്ല ഞാൻ
ചെയ്തോട്ടെ
അപ്പോൾ പിശാചു നിങ്ങളോട് പറയും
Remember that a lie is almighty.
അപ്പോൾ പറയും നീ ഓർത്തുകൊള്ളുക ഈ പറയുന്നതായി കള്ളം വലിയ ശക്തിയുള്ളതാണ്
That can protect your job.
അതിന് നിന്റെ ജോലിയെ സംരക്ഷിക്കാൻ കഴിയും
The Holy Spirit tells you at the same time.
ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അതേ സമയം തന്നെ എന്നോട് പറയും
God is almighty.
ദൈവമാണ് സർവശക്തൻ
He can give you the best.
ദൈവത്തിന് ഏറ്റവും ഉത്തമമായത് നിനക്ക് വേണ്ടി തരുവാൻ കഴിയും
Now you are faced with a choice in your life.
നിങ്ങളുടെ മുൻപിൽ നിങ്ങൾ ഒരു തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുകയാണ്
Either to believe that God is almighty or to believe that a lie is almighty.
ഒന്നുകിൽ നിങ്ങൾ ആ ദൈവം സർവശക്തനാണെന്ന് വിശ്വസിക്കുക അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നതായ ആ കള്ളം സർവശക്തനാണെന്ന് വിശ്വസിക്കുക
What most believers believe?
നിങ്ങൾക്കറിയാമോ ഒട്ടുമിക്ക വിശ്വാസികളും എന്താണ് വിശ്വസിക്കണമെന്ന് കളവ്
സർവശക്തനാണെന്ന്
അവര് ദൈവം സർവശക്തനാണെന്ന് വിശ്വസിക്കുന്നില്ല കാരണം അവർക്ക് വിശ്വാസമില്ല
God loves them.
ദൈവം അവരെ സ്നേഹിക്കുന്നു എന്ന കാര്യത്തിൽ അവർക്ക് വിശ്വാസമില്ല
Never make you suffer for speaking the truth.
സത്യം പറയുന്നതിന് നിങ്ങൾ കഷ്ടത അനുഭവിക്കുവാൻ ദൈവം ഒരിക്കലും
അനുവദിക്കത്തില്ല
ഈ ലോകത്തിലെ ചില നഷ്ടങ്ങൾ നിങ്ങൾ ഉണ്ടാകുവാൻ ദൈവം അനുവദിക്കും പക്ഷെ ദൈവം അതിലും നല്ലത് നിങ്ങൾക്ക് വേണ്ടി കരുതും
I heard a story once of a big company that wanted a responsible manager.
ഒരു വലിയ കമ്പനിയിലെ ഉത്തരവാദിത്തമുള്ളതായ ഒരു മാനേജറെ ആവശ്യമുള്ളതായ ഒരു കമ്പനിയുടെ കാര്യം ഞാൻ കേട്ടിട്ടുണ്ട്
The chairman made an advertisement for all graduates to come and write an examination on a particular day.
ആ കമ്പനിയുടെ ചെയർമാന് എല്ലാ ബിരുദധാരികളും വന്ന ഒരു പരീക്ഷ എഴുതണമെന്നും പറഞ്ഞ ഒരു പരസ്യം കൊടുത്തു
20-30 people, young, smart young people came.
20-30 നല്ല അമ്പേദ്കർമാരായ യുവാക്കൾ അതിനുവേണ്ടി കടന്നു വന്നു.
They all sat in this room.
അവരെല്ലാവരും ഒരു റൂമിൽ ഇരുന്നു.
The chairman gave out a question paper.
ആ ചെയർമാൻ അവർക്കെല്ലാം ചോദ്യ പേപ്പറുകൾ കൊടുത്തു.
അദ്ദേഹം
പറഞ്ഞു, ഞാൻ നിങ്ങൾ കാര്യം മണിക്കൂർ തരാം, ഇതിനെല്ലാം നിങ്ങൾ ഉത്തരം എഴുതണം.
Very good job, very good salary. I want a very responsible person.
ആ നല്ല ജോലിയാണ്, നല്ല ശമ്പളമാണ്, ഞാൻ ആവശ്യമായിട്ടുള്ളത് വളരെ ഉത്തരവാദിത്തമുള്ള ഒരാളെയാണ്.
Then he said, I'm trusting all of you.
അദ്ദേഹം പറഞ്ഞു, ഞാൻ നിങ്ങളെല്ലാവരെയും പൂർണ്ണമായും വിശ്വസിക്കുന്നു.
Please don't ask each other, don't cheat. I'll come back after half an hour and take care.
നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കരുത്, ആരെയും വഞ്ചിക്കരുത്, അരമണിക്കൂർ കഴിഞ്ഞ് വന്ന് ഞാൻ ഉത്തര കടലാസ്
എടുത്തുകൊള്ളാം.
അദ്ദേഹം ആ മുറി വിട്ട് കടന്നു, കഥ അടച്ചിട്ട് ആ മുറി വിട്ട് കടന്നുപോയി. എന്ത് സംഭവിച്ചു നിങ്ങൾ ചിന്തിക്കുന്നത്? അത് വളരെ പ്രയാസമുള്ളതായ ഒരു ചോദ്യക്കടലാസാണ്. അവരങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുവാൻ തുടങ്ങി. അവരുടെ പോക്കറ്റിൽ നിന്നും ചില ഒളിച്ചു വെച്ചിരുന്ന നോട്ടുകളൊക്കെ അവരെടുത്തു. ഒരു
മനുഷ്യനൊഴിച്ചു,
അവന് ദൈവത്തെ ഭയമുള്ളതായ ഒരു
വിശ്വാസിയായിരുന്നു.
അല്ലെ, അനേക ചോദ്യങ്ങൾക്ക് അവൻ ഉത്തരമറിയില്ല. അവൻ ആരോടും ചോദിക്കാൻ പോയില്ല. അവൻ ആർക്കും ഉത്തരം കൊടുത്തുമില്ല. എനിക്കറിയത്തില്ലാത്തത് ഞാൻ എഴുതത്തില്ല, അത്രമാത്രം. ഞാൻ പരാജയപ്പെടുന്നുണ്ടെങ്കിൽ പരാജയപ്പെടുന്നു.
All the others were writing.
മറ്റുള്ള എല്ലാവരും എഴുതിക്കൊണ്ടേയായിരുന്നു.
He did not know. He did not.
അവൻ അറിയാൻ മേലായിരുന്നു, അവൻ എഴുതിയില്ല.
He did not say.
അവൻ ആരോട് ചോദിച്ചുമില്ല.
He had no notes in his pockets.
അവന്റെ പോക്കറ്റിലെ ഒരു കുറിപ്പുകളും ഇല്ലായിരുന്നു.
After half an hour, the chairman came back.
അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ചെയർമാൻ വീണ്ടും തിരികെ വന്നു.
He said, I don't want your answer papers.
അദ്ദേഹം പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ ഉത്തരക്കടലാസുകളുടെ ആവശ്യമില്ല.
There's a hole in this door. I was watching all of you for half an hour.
ഈ കവറിലുള്ള ഒരു ചെറിയ ദ്വാരമുണ്ട്, ഞാൻ ഇതിലൂടെ നിങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു.
I didn't want a clever person in this company. I wanted an honest person.
ഞാൻ ഒരു ബുദ്ധിമാനായ മനുഷ്യനെ അല്ല എനിക്ക് ആവശ്യമായിട്ടുള്ളത്. എനിക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു വിശ്വസ്തനായ മനുഷ്യനെയാണ്.
You can keep your answer papers. I've already selected whom I want.
നിങ്ങൾക്ക് നിങ്ങളുടെ ഉത്തരക്കടലാസുകൾ സൂക്ഷിച്ചു വെക്കാം. ഞാൻ തിരഞ്ഞെടുക്കാനുള്ള ആളെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞു.
That chap who did not answer any questions, he's the one I want.
ആ ഉത്തരം ഒന്നും എഴുതാതിരിക്കുന്നത് ആയ ആ കുട്ടിയെയാണ് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത്.
I know I can trust him in this company.
ഈ കമ്പനിയിൽ അവനെ എനിക്ക് വിശ്വസിക്കാൻ കഴിയുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്.
One day when God comes back,
ഒരു ദിവസം
Jesus comes back.
ഒരു ദിവസം യേശു കർത്താവ് മടങ്ങി വരുമ്പോൾ യേശു കർത്താവ് ഇതേ കാര്യം തന്നെ നമ്മോട് പറയും.
For 50 years, you thought I never watched you.
50 വർഷക്കാലത്തോളം നീ ഓർത്തു ഞാൻ നിന്നെ ഒരിക്കലും കാണുന്നില്ല എന്നാണ്.
I was watching you every second.
നിന്റെ ജീവിതത്തിൽ എല്ലാ നിമിഷവും ഞാൻ നിന്നെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു.
Everything in your life I was watching.
നിന്റെ ജീവിതത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു.
I'm not populating heaven with clever people. I'm populating heaven with honest people.
സ്വർഗം ഞാൻ ബുദ്ധിമാന്മാരെ കൊണ്ട് നിറയ്ക്കുവാനല്ല, ഞാൻ വിശ്വസ്തരെ കൊണ്ട് നിറയ്ക്കുവാനാണ് ആഗ്രഹിക്കുന്നത്.
What will you say to the Lord in that day when he comes?
ആ കർത്താവ് മടങ്ങി വരുന്നതായ ആ ദിവസം നിങ്ങൾ കർത്താവിനോട് എന്ത് പറയും?
Will you be found faithful?
നിങ്ങൾ വിശ്വസ്തരായി കാണപ്പെടുവാൻ ഇടയായിത്തീരുമോ?
Will you say, Lord, I trust you that every command in scripture is for my good.
ഞാൻ ദൈവമേ, ഞാൻ നിന്നെ ആശ്രയിച്ചു, ഈ വചനത്തിൽ നീ പറഞ്ഞിരിക്കുന്ന എല്ലാ കൽപ്പനകളും എന്റെ നന്മയ്ക്ക് വേണ്ടിയാണ്.
You have chosen me to be holy and blameless before you.
നീ എന്നെ തിരഞ്ഞെടുത്തത് നിന്റെ മുൻപിൽ വിശുദ്ധനും നിഷ്കളങ്കനുമായി നടക്കേണ്ടതിനാണ്.
Never want to do anything in my life which I know to be wrong.
തെറ്റാണെന്ന് തോന്നുന്ന മനസ്സിലാക്കുന്ന ഒരു കാര്യവും എന്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും ചെയ്യുവാൻ ആഗ്രഹിക്കുന്നില്ല.
I'd rather lose my job than do something wrong.
എന്റെ ജോലി നഷ്ടപ്പെടുന്നതിലും ഞാൻ തെറ്റായ കാര്യം ചെയ്യുന്നതിലും ജോലി നഷ്ടപ്പെടുന്നത് ഞാൻ തിരഞ്ഞെടുക്കുന്നു.
I'm willing to suffer anything. I don't want to do what's wrong.
ഞാൻ ഒരു തെറ്റായിട്ടുള്ള കാര്യം ചെയ്യുന്നതിലും എന്ത് സഹിക്കുവാനും ഞാൻ ആഗ്രഹിക്കുന്നു.
I'm ready for it.
ഞാൻ അതിന് തയ്യാറാണ്.
If you live like that, you have faith.
നിങ്ങൾ അങ്ങനെ ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വിശ്വാസം. ദൈവമേ, ഞാൻ നിന്നെ പൂർണ്ണമായും ആശ്രയിക്കുന്നു.
This is the Christianity of the Bible.
ഇതാണ് ദൈവത്തിന്റെ വചനം പറയുന്നതായ ക്രിസ്ത്യാനിത്വം.
Don't be deceived by all these false preachers who come and tell you about prosperity and healing and things like that.
ഇപ്പോൾ കടന്നു വരുന്ന സമ്പന്നതയെപ്പറ്റിയും സൗഖ്യത്തെപ്പറ്റിയും പറയുന്നതായ വ്യാജ ഉപദേഷ്ടാക്കന്മാരെ കണ്ടുകൊണ്ട് നിങ്ങൾ വഴിതെറ്റി പോകാനിടയാകരുത്.
It's better to be honest than to be prosperous.
നിങ്ങൾ വിശ്വസ്തരിൽ സമ്പന്നനായിരിക്കുന്നതിലും ഏറ്റവും പ്രധാനമായിട്ടുള്ളത് വിശ്വസ്തനായിരിക്കുക എന്നുള്ളതാണ്.
It is better to be upright than to be rich.
സമ്പന്നനായിരിക്കുന്നതിലും നല്ലത് നിങ്ങൾ നേരുള്ളവനായിട്ടിരിക്കുക എന്നുള്ളതാണ്.
Honest man is far more valuable to God than a rich dishonest man.
ഒരു ദരിദ്രനായ വിശ്വസിക്കാവുന്ന മനുഷ്യൻ സമ്പന്നനായ ഒരു വഞ്ചകനെക്കാളും ദൈവത്തിന് ഏറ്റവും വിലയേറിയവനാണ്.
So remember what God is looking for. He is not looking for rich people or healthy people. He is looking for honest people.
നിങ്ങൾ മനസ്സിലാക്കുക, ദൈവം നോക്കുന്നത് ആരെയാണ്? സമ്പന്നരായ വ്യക്തികളെയല്ല, ആരോഗ്യമുള്ള വ്യക്തികളെയല്ല,
ഓനസ്റ്റ്
വിശ്വസ്തതയുള്ള
മനുഷ്യരെയാണ്
ദൈവം അന്വേഷിക്കുന്നത്. വിശ്വസ്തതയാണ്. ദൈവം അനേകരെ കണ്ടുപിടി കാണുന്നില്ല.
Now he is looking all over the world.
ദൈവം ഇപ്പോൾ ലോകം മുഴുവനും നോക്കിക്കൊണ്ടിരിക്കുകയാണ്.
For people who pray to him for cars and houses and health and so many other things like that.
കാരണം വേണ്ടി ഭവനത്തിന് വേണ്ടിയും വീടുകൾക്ക് വേണ്ടിയും അവനോട് പ്രാർത്ഥിക്കുന്നവരെയല്ല അവർ നോക്കിക്കൊണ്ടിരിക്കുന്നത്.
We are saying, Lord, I want to please you. That's more important to me.
അവൻ നോക്കുന്നത്, ദൈവമേ, ഞാൻ നിന്നെ പ്രസാദിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. അതാണ് എന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമുള്ള കാര്യം.
I want to be holy before you.
നിന്റെ മുൻപില് വിശുദ്ധരായി ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു.
Give me the Holy Spirit.
ദൈവമേ, നിന്റെ പരിശുദ്ധാത്മാവിനെ നിയമിച്ചു തരിക.
Not primarily to speak in tongues or to heal the sick, but to be holy before you.
പ്രാഥമികമായിട്ട് അന്യഭാഷയിൽ സംസാരിക്കുവാനോ അത്ഭുതങ്ങൾ നേടുവാനോ അല്ല, പിന്നെയോ നിന്റെ മുൻപിൽ വിശുദ്ധനായിട്ട് ജീവിക്കുവാൻ.
His name is Holy Spirit.
അതിന്റെ പേര് പരിശുദ്ധ ആത്മാവെന്നാണ്.
Not healing spirit or tongue speaking spirit.
സൗഖ്യമാക്കുന്ന ആത്മാവെന്നോ ഭാഷ സംസാരിക്കുന്ന ആത്മാവെന്നോ അല്ല.
I don't understand how people say they are filled with the Holy Spirit and have no desire for holiness.
വിശുദ്ധി ആഗ്രഹിക്കാത്ത ഒരു വ്യക്തി ഞാൻ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നത് എനിക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ
കഴിയില്ല.
അത് വേറെന്തെങ്കിലും ആത്മാവായിരിക്കും.
I know when God filled me with the Holy Spirit, I had tremendous desire to be holy in every area of my life.
ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാല് ഞാൻ നിറയപ്പെട്ടപ്പോൾ എന്റെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും വിശുദ്ധിയോടെ ജീവിക്കാനുള്ള അടങ്ങാത്ത ആഗ്രഹം എനിക്കുണ്ടായി.
I had no interest in being rich or poor. It was the same to me.
ഞാൻ ധനവാനാകുന്നു ദരിദ്രനാകുന്നു എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഒരു
വ്യത്യാസവും.
ഞാൻ ആരോഗ്യമുള്ളവനോ രോഗിയായിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു ഭാരവുമില്ലായിരുന്നു. എന്നാൽ ഞാൻ വിശുദ്ധനായിരിക്കണം എന്നുള്ളത് എനിക്ക് ആവശ്യമുണ്ടായിരുന്നു. അങ്ങനെയാണ് എനിക്ക് ലഭിച്ചതായ ആത്മാവ് പരിശുദ്ധാത്മാവാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ദൈവം നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ
തരുന്നുവെങ്കിൽ
നിങ്ങൾ വിശുദ്ധനാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആത്മാവ് നിങ്ങളെ വിശുദ്ധിയിലേക്ക്
നയിക്കും.
അല്ലെങ്കിൽ ഇന്ന് അനേക പ്രാസംഗികരുണ്ട് നിങ്ങളെ വഞ്ചനയിലേക്കും നാശത്തിലേക്കും
നയിക്കുന്നവര്.
അവർക്ക് ആഗ്രഹമുള്ളത് നിങ്ങളുടെ പണത്തിൽ മാത്രമാണ്. അവരെ കൊണ്ട് നിങ്ങൾ വഞ്ചിതരായി
പോകരുത്.
ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വന്നത് അവന്റെ കണ്ണിന്റെ മുൻപിൽ നമ്മെ വിശുദ്ധരാക്കുവാൻ വേണ്ടിയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മുടെ തലകള് കുമ്പിട്ടിരിക്കുമ്പോൾ
I want to invite you to respond to the word of God that you have heard.
ഇന്നു നിങ്ങൾ കേട്ടതായ ദൈവത്തിന്റെ വചനത്തോട് നിങ്ങൾ പ്രതികരിക്കാൻ ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു.
Maybe you never knew till today why God chose you.
ഇന്നുവരെയും ദൈവം നിങ്ങളെ എന്തിനാണ് തിരഞ്ഞെടുത്തതെന്ന് നിങ്ങൾ അറിഞ്ഞിട്ടില്ലായിരിക്കും.
You understood.
എന്നാൽ ഇന്ന് നിങ്ങൾക്ക് അത് മനസ്സിലായിരിക്കുന്നു.
He chose you with one purpose.
ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തത് ഒരു ഉദ്ദേശത്തോടു കൂടിയാണ്.
You might be holy before him.
അവന്റെ മുൻപിൽ നിങ്ങൾ വിശുദ്ധരായിരിക്കണം.
Say, Lord, I trust you.
ദൈവത്തോട് പറയുക, ദൈവമേ, ഞാൻ നിന്നെ വിശ്വസിക്കുന്നു.
Plans for me are for my good.
നിന്റെ എനിക്ക് വേണ്ടിയുള്ളതായ എല്ലാ പദ്ധതികളും നന്മയ്ക്ക് വേണ്ടിയാണ്.
I trust you. I want to submit to you much more than I would submit to a doctor in the operating theater.
ഞാൻ പൂർണ്ണമായും നിന്നെ വിശ്വസിക്കുന്നു. ഒരു ഓപ്പറേഷൻ തിയേറ്ററിലുള്ള ഡോക്ടർക്ക് ഞാൻ കീഴടങ്ങുന്നതിലും അധികമായി ഞാൻ നിനക്ക് കീഴടങ്ങാൻ ആഗ്രഹിക്കുന്നു.
I offer myself to you completely.
ഞാൻ എന്നെ തന്നെ പൂർണ്ണമായും നിനക്ക് സമർപ്പിക്കുന്നു.
More than I trust any bank with my money, I trust you with my money, Lord.
എന്റെ പണവുമായി ഏതെങ്കിലും ഒരു ബാങ്കിനെ ഞാൻ ആശ്രയിക്കുന്നതിലധികമായിട്ട് എന്റെ പണവുമായി ഞാൻ കർത്താവെ നിന്നെ ആശ്രയിക്കുന്നു.
Give yourself to God like that.
നിങ്ങളെ തന്നെ ദൈവത്തിന് അതുപോലെ ഏൽപ്പിച്ചു കൊടുക്കുക. സ്വന്തസ്ഥനായ പിതാവേ,
by the truth we have heard to our hearts and lives.
കർത്താവേ, ഞങ്ങൾ കേട്ടതായ വചന സത്യങ്ങളെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രായോഗികമാക്കി മാറ്റണമേ. യേശു കർത്താവിന്റെ നാമത്തിൽ ഞങ്ങൾ ചോദിക്കുന്നു.